2022 ജനുവരി 25 ചൊവ്വാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. എവിടെയോ എന്തോ തകരാർ പോലെ. വിവാദവേളയിൽ രാഷ്ട്രീയകാര്യ ലേഖകൻ സി പി ശ്രീഹർഷൻ എഴുതുന്നു, കേരളം 1980 ശേഷം സാക്ഷ്യം വഹിക്കുന്ന മുന്നണി കാഴ്ചകളിൽ വേറിട്ടതും പുതിയതുമായ ഒന്ന് സംഭവിച്ചത് കഴിഞ്ഞ വർഷം മെയ് 2 അതുവരെ ഓരോ 5 വർഷത്തിലൊരിക്കലും 2 പരമ്പരാഗത മുന്നണികളിലൊന്ന് അധികാരത്തിലേറി വരുന്നതായിരുന്നു കാഴ്ച. 5 വർഷം ഐക്യജനാധിപത്യ മുന്നണി ഭരിച്ചാൽ അടുത്ത 5 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഭരണം 4 വർഷത്തിലൊക്കെ എത്തുമ്പോഴേക്കും ഭരണവിരുദ്ധ വികാരമൊക്കെ കുറേശ്ശെ പ്രകടമായി തുടങ്ങും. അതിന്റെ മൂർധന്യത്തിൽ ഒരു മുന്നണി വീഴും, മറുമുന്നണി വാഴും. 2009 കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ പുനർവിഭജനം നടന്ന ശേഷം രാഷ്ട്രീയ കാലാവസ്ഥയിൽ നേരിയ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടായി. കേരളത്തിലെ 140 ഏതാണ്ട് പകുതിയിലേറെ മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളുടെ കൂടി സാന്നിധ്യമുള്ള ഇടതുമുന്നണിക്ക് അല്പസ്വല്പം സ്വാധീനക്കൂടുതലുണ്ടെന്ന നിലയായി. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ബോധ്യമായിരുന്നു. കഷ്ടിച്ചാണ് അന്ന് പ്രതിപക്ഷമായിരുന്ന ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ച് അധികാരത്തിലേറിയത്. 2016 ആ സർക്കാർ വിവാദങ്ങളിലും ആരോപണങ്ങളിലും മുങ്ങിത്താഴ്ന്നു. 91 സീറ്റുകളുമായി ഇടതു ജനാധിപത്യ മുന്നണി അധികാരമേറി. ആ തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസുകളിൽ പ്രബലന്മാരായ കെ എം മാണിയോ ജോസഫോ ഇടതുപക്ഷത്തല്ലാതിരുന്നിട്ടും ഈ നേട്ടമുണ്ടായെങ്കിൽ 2021 മാണിപുത്രൻ ജോസ്കെ മാണിയുടെ ഗ്രൂപ്പിന്റെ പിൻബലത്തിൽ ഇടതുവിജയം 99 സീറ്റുകളിലെത്തി. 2016 2021 ഭരണമുന്നണി കൂടുതൽ തിളക്കത്തോടെ വിജയിച്ചു എന്നതാണ് 4 പതിറ്റാണ്ടിലേറെ നീളുന്ന കേരള രാഷ്ട്രീയത്തിലെ മുന്നണി സംവിധാനം കാണിച്ചുതന്ന കാലാവസ്ഥാ വ്യതിയാനം. 5 വർഷത്തിലൊരിക്കൽ ഭരണമാറ്റമെന്ന താളം തെറ്റിച്ചാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ തുടർഭരണം കേരളത്തിൽ സാധ്യമായത്. ആ തുടർഭരണം അതിന്റെ യഥാർത്ഥ സ്പിരിറ്റോടെ ഉൾക്കൊണ്ടാണോ ഇന്നത്തെ സർക്കാർ മുന്നോട്ടു നീങ്ങുന്നതെന്ന ചോദ്യം പ്രസക്തമാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ മുന്നണിക്ക് മാത്രമേ വീണ്ടും വിജയമുണ്ടായിട്ടുള്ളൂ. സർക്കാരിൽ അടിമുടി മാറ്റമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടിയും എ കെ ശശീന്ദ്രനും ഒഴികെ എല്ലാ മന്ത്രിമാരും പുത്തൻ കൂറ്റുകാർ. മുഖ്യമന്ത്രിയുടെ വകുപ്പുകളിൽ മാത്രമാണ് യഥാർത്ഥ തുടർച്ച ഉണ്ടായത്. കൃഷ്ണൻകുട്ടി ജലവിഭവത്തിൽ നിന്ന് വൈദ്യുതിയിലേക്കും ശശീന്ദ്രൻ ഗതാഗതത്തിൽ നിന്ന് വനത്തിലേക്കും വകുപ്പ് മാറി. ഫലത്തിൽ വകുപ്പുകളിൽ എല്ലാ മന്ത്രിമാരും പുതുമുഖങ്ങൾ. ആദ്യമായി എംഎൽഎയും മന്ത്രിയുമായവരുണ്ട്, ആദ്യമായി മന്ത്രിമാരായവരുണ്ട്. മഹാമാരിയുടെ കാലമാണ്. ആരോഗ്യവകുപ്പിനെങ്കിലും ഭരണ തുടർച്ച ഉറപ്പാക്കാൻ തൊട്ടുമുമ്പുവരെ വകുപ്പ് കൈകാര്യം ചെയ്ത് അനുഭവസമ്പത്തുള്ള മന്ത്രിയെ തുടരാൻ അനുവദിക്കേണ്ടതായിരുന്നുവെന്ന് 2 സർക്കാർ അധികാരമേൽക്കുന്ന ഘട്ടത്തിൽ ചില ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷേ സംഭവിച്ചില്ല. മഹാമാരിയുടെ കാലത്ത് പരിചയസമ്പത്ത് നിർണായക ഘടകമാണല്ലോ. അന്നത്തെ ആരോഗ്യമന്ത്രിയായി പ്രവർത്തിച്ച കെ ശൈലജയ്ക്ക് പോരായ്മകളില്ലായിരുന്നു എന്നല്ല, വിമർശനങ്ങൾക്ക് അതീതയുമല്ല. പക്ഷേ ഭരണ തുടർച്ചയുടെ യഥാർത്ഥ ലക്ഷ്യം സാധ്യമാകാൻ, അതായത് ജനം വിശ്വസിച്ചേൽപ്പിച്ച തുടർഭരണം ലക്ഷ്യത്തിലെത്തുന്നതിന് അങ്ങനെയൊരു തീരുമാനം ഉണ്ടാവേണ്ടിയിരുന്നു. കോവിഡ് മഹാമാരി 2-3 തരംഗങ്ങൾ കേരളത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ആരോഗ്യവകുപ്പ് പലതും ചെയ്യുന്നുണ്ടെങ്കിലും പൊതുസമൂഹത്തിന് മുന്നിൽ സർക്കാർ പകച്ചുനിൽക്കുന്നുവെന്ന തോന്നലാണ് ശക്തം. സിപിഎമ്മിന്റെ ജില്ലാ സമ്മേളനങ്ങളിൽ ആരോഗ്യവകുപ്പിനെതിരെ ഉയർന്നുകേട്ട വിമർശനങ്ങൾ മന്ത്രിയുടെ ഓഫീസിലെ ജനസൌഹൃദമില്ലായ്മയെപ്പറ്റിയായിരുന്നു എന്നതും എടുത്തുപറയണം. പകച്ചുപോകുന്നോ? തുടർഭരണം പിണറായി വിജയൻ സർക്കാരിനെ ജനമേൽപ്പിച്ചുകൊടുത്തത് അവരുടെ പൂർണ്ണ ബോധ്യത്താലായിരിക്കുമല്ലോ. നേരത്തെ പറഞ്ഞ മണ്ഡല പുനർവിഭജനത്തിന് ശേഷം കേരളത്തിലെ 70 മണ്ഡലങ്ങളിൽ ഇടതിന് നേടിയെടുക്കാനായിട്ടുള്ള മേൽക്കൈ ഒരു ഘടകമാണ്. താഴെ തട്ടിൽ വരെ അതിശക്തമായ സംഘടനാ സംവിധാനം കാത്തുസൂക്ഷിച്ചത് മറ്റൊരു ഘടകം. യഥാർത്ഥത്തിൽ 2011 നഷ്ടപ്പെട്ട തുടർഭരണം 2021 ഉറപ്പിച്ചെടുക്കാൻ 2016 അധികാരമേറിയ അന്ന് തൊട്ടേ സിപിഎം കഠിനാധ്വാനം ചെയ്യുന്നുണ്ടായിരുന്നു. ദുരന്തങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇടതുമുന്നണിക്ക് അനുഗ്രഹമായി. പ്രളയകാലത്തും പിന്നീട് മഹാമാരിയുടെ കാലത്തും സംഘടനാശേഷി അവർ, പ്രത്യേകിച്ച് സിപിഎം, ശരിക്കും പുറത്തെടുത്തു. വാർഡ് തലങ്ങളിലടക്കം സന്നദ്ധ സേവനവുമായി സിപിഎം പ്രവർത്തകർ ദുരന്തകാലത്ത് നിറഞ്ഞുനിന്നു. ജനങ്ങൾക്ക് മുന്നിൽ അവരല്ലാതെ മറ്റൊരോപ്ഷനില്ല എന്ന പ്രതീതിയുണർത്താൻ അത് ഇടയാക്കിയിട്ടുണ്ട്. മറുഭാഗത്ത് മുകൾത്തട്ടിലിരുന്ന് ആരോപണങ്ങളും വിമർശനങ്ങളും ഉയർത്തുകയും താഴെത്തട്ടിലിറങ്ങി പ്രവർത്തിക്കാതെ തന്നെ സ്വാഭാവിക താളത്തിനനുസരിച്ചുള്ള ഭരണമാറ്റം സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്തു പ്രതിപക്ഷത്തെ ഐക്യ ജനാധിപത്യ മുന്നണി. അതിനവർക്ക് പ്രലോഭനമായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു. 2020 19 സീറ്റും UDF നേടി. അതനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 110 മുകളിൽ നിയമസഭാ സീറ്റുകൾ അവർക്ക് കിട്ടണം. എന്നാൽ 2019 2021 എന്നവർ തിരിച്ചറിഞ്ഞില്ല. 2019 ശബരിമല യുവതീ പ്രവേശന വിധി കേരള രാഷ്ട്രീയത്തിൽ ഉയർത്തിവിട്ട സ്വാധീനമുണ്ടായിരുന്നു. അതിനെ പിന്നീട് CPM തന്നെ തിരിച്ചറിഞ്ഞ് മറികടന്നത് UDF ശരിയായി മനസ്സിലാക്കിയിട്ടില്ല. സ്വർണക്കടത്ത്, ഡോളർ കടത്ത്, ബന്ധുനിയമനം, പോലീസ് നിയമഭേദഗതി, ഏറ്റവും ഒടുവിലത്തെ ആഴക്കടൽ മത്സ്യബന്ധന കരാർ എന്നിങ്ങനെ അനവധി വിവാദങ്ങൾ ഇക്കാലത്ത് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നു. പക്ഷേ മഹാമാരിക്കാലത്ത് ജനത്തെ ബോധ്യപ്പെടുത്തുന്ന ഇടപെടൽ നടത്തുന്നതിൽ വലിയ വിജയമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേടിയത്. ലോക്ഡൌൺ കാലത്ത് ആരും പട്ടിണി കിടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയാണ് സൌജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം സർക്കാർ നടത്തിയത്. മറ്റൊന്ന്, ദുരന്തകാലത്തിനു മുന്നേ തന്നെ ആരംഭിച്ച ക്ഷേമ പെൻഷൻ വിതരണം കാര്യക്ഷമമാക്കൽ നടപടിയാണ്. അത് 400 രൂപയിൽ നിന്ന് പടിപടിയായി 1600 രൂപ വരെയായി ഉയർത്തുക മാത്രമല്ല കൃത്യമായി ആളുകളിലെത്തിയെന്ന് ഉറപ്പാക്കുകയും ചെയ്തു. താഴെത്തട്ടിൽ കോൺഗ്രസിന് CPMന്റെ സംഘടനാശേഷിയുടെ 4 അയലത്ത് എത്താനായിട്ടില്ല. പക്ഷേ തുടർഭരണമുറപ്പാക്കാൻ മാത്രമുള്ള ചെപ്പടി വിദ്യകളാണോ ഇടതുമുന്നണിയും CPMഉം പയറ്റിയത് എന്ന് തോന്നിപ്പോകുന്നു ഇപ്പോഴെന്ന് പൊതുസമൂഹത്തിൽ മുറുമുറുപ്പ് ഉയരുകയാണ്. 2 പിണറായി ഭരണകാലത്ത് മഹാമാരിയെ നേരിടുന്നതിന് ഒരു സുസജ്ജമായ പോരാട്ടം സർക്കാരിൽ നിന്ന് ഉണ്ടാകുന്നുവെന്ന തോന്നൽ പൊതുവിലില്ല. ആരോഗ്യമന്ത്രി പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്, മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട്. പക്ഷേ അവർക്കൊരു ശക്തമായ പിന്തുണ മറ്റ് വകുപ്പുകളിൽ നിന്നുണ്ടാകുന്നുവെന്ന തോന്നൽ ഇല്ല. ഉണ്ടെങ്കിൽ പോലും അത് പ്രകടമാകേണ്ടേ? മഹാമാരിയും ലോക്ഡൌണും സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ കേരള സർക്കാർ സാമ്പത്തികമായി പാടെ തകർന്നിരിക്കുകയാണ്. ഭക്ഷ്യക്കിറ്റ് വിതരണം സർക്കാർ നിർത്തിയത് ബോധപൂർവമാണ്. കോവിഡ് ബ്രിഗേഡിയർ സംവിധാനം സർക്കാർ ആശുപത്രികളിൽ അവസാനിപ്പിച്ചു. മഹാമാരിയെ നേരിടാനായി നിയമിച്ച താൽക്കാലിക ജീവനക്കാരെയെല്ലാം പിരിച്ചുവിട്ടു. ശരിക്കും ആരോഗ്യവകുപ്പ് ഇപ്പോൾ ഒറ്റയ്ക്കാണ്. കോവിഡ് 3 തരംഗം അതിവേഗം ആഞ്ഞുവീശിക്കൊണ്ടിരിക്കുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന രോഗികളുടെ എണ്ണം കുറവാണെന്നതുകൊണ്ടാണ് പിടിച്ചുനിൽക്കുന്നത്. പക്ഷേ ആശുപത്രികളിലെത്തുന്ന രോഗികളുടെ എണ്ണം കൂടി വരുന്നതായാണ് പുതിയ കണക്കുകൾ. കഴിഞ്ഞ സർക്കാരിൽ കൂടുതലും പ്രകടനപരതയായിരുന്നു എന്ന പ്രതിപക്ഷ വിമർശനമുണ്ടെങ്കിൽ പോലും ആരോഗ്യമന്ത്രി നിറഞ്ഞുനിൽക്കാനെങ്കിലും ശ്രമിച്ചിരുന്നു. അത് ജനത്തിന് ഒരളവ് വരെ ആശ്വാസം നൽകിയെന്നത് വാസ്തവമാണ്. ഇന്ന് അതില്ല. പുതിയ ആരോഗ്യമന്ത്രിക്ക് അങ്ങനെയൊരു പ്രതീതി സൃഷ്ടിക്കാനാവുന്നില്ല. അവർ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നില്ലെന്ന് പറയുന്നില്ല. പക്ഷേ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക കൂടി വേണമല്ലോ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സാർത്ഥം അമേരിക്കയിലാണ്. കോവിഡ് 3 തരംഗം വ്യാപിക്കുന്നതിനിടയിൽ മുഖ്യ ഭരണകക്ഷിയായ CPM അവരുടെ ജില്ലാ സമ്മേളനങ്ങൾ അഭംഗുരം തുടർന്നത് വ്യാപക വിമർശനം കേൾപ്പിച്ചു. ഒടുവിൽ തീരെ ഗത്യന്തരമില്ലാതെ വന്നപ്പോഴാണ് കാസർഗോഡ് ജില്ലാ സമ്മേളനം 1 ദിവസം കൊണ്ടും തൃശൂർ സമ്മേളനം 2 ദിവസം കൊണ്ടും അവസാനിപ്പിച്ചത്. തിരുവനന്തപുരം സമ്മേളനം നടന്നത് 3 തരംഗത്തിൽ രോഗികളുടെ എണ്ണം കുതിച്ചുകയറുന്നതിന് ഇടയിലാണ്. ആ സമ്മേളനത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ പാടിപ്പുകഴ്ത്തിയ തിരുവാതിരക്കളി വ്യാപക വിമർശനത്തിനും പരിഹാസത്തിനും ഇടയാക്കി. പാർട്ടി നേതൃത്വത്തിന് പോലും തള്ളിപ്പറയേണ്ടിയും വന്നു. വ്യക്തിപൂജ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പലവട്ടം സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മെഗാ തിരുവാതിരയിൽ വ്യക്തിപൂജ അതിന്റെ പാരമ്യത്തിലെത്തിയതായാണ് അനുഭവപ്പെട്ടത്. മുഖ്യമന്ത്രി ആ സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തെങ്കിലും മൌനം പാലിച്ചതേയുള്ളൂ. ക്രമസമാധാന നില തകരുന്നു. 1 പിണറായി ഭരണകാലത്ത് കസ്റ്റഡിയിൽ നിരപരാധിയെ കൊലപ്പെടുത്തിയതടക്കം പോലീസ് വ്യാപക വിമർശനം ക്ഷണിച്ചുവരുത്തിയിരുന്നു. മാവോയിസ്റ്റ് വേട്ടകൾ, മാവോയിസ്റ്റ് ബന്ധമാരോപിച്ച് യുവാക്കളെ പിടികൂടൽ, പോലീസ് നിയമഭേദഗതി, പോലീസ് ആസ്ഥാനത്തെ പർച്ചേസിംഗ് എന്നിങ്ങനെ വിവാദങ്ങൾ നിരവധിയുണ്ടായി. എങ്കിലും അരാജകത്വം സൃഷ്ടിക്കുന്ന തരത്തിൽ ക്രമസമാധാന നില അന്ന് വഷളായെന്ന് പറയാനാവില്ല. എന്നാൽ തുടർഭരണകാലത്ത് സ്ഥിതി ആകെ മാറി. സംസ്ഥാനത്ത് സർവത്ര അരാജകത്വം നടമാടുന്നു. ഗുണ്ടകൾ പോലീസിനെ വെല്ലുവിളിച്ചാണ് പരസ്യമായി കൊലപാതകം നടത്തുന്നതും മൃതദേഹമെടുത്ത് പോലീസിന് മുന്നിലേക്ക് നേരിട്ട് കടന്നുചെല്ലുന്നതും. എല്ലായിടത്തും ഗുണ്ടാവിളയാട്ടമാണ്. ഭരണമുന്നണിയിലെ തന്നെ 2 കക്ഷിയായ CPIക്കാർക്ക് CPMുകാരിൽ നിന്ന് പലയിടത്തും ആക്രമണമേൽക്കേണ്ടി വരുന്നുണ്ട്. മുന്നണി ഐക്യത്തോടെ നീങ്ങിയത് തുടർഭരണത്തിന് അനുകൂല സാഹചര്യമായിരുന്നെങ്കിലും തുടർഭരണകാലത്ത് നേതൃതലത്തിൽ ഒളിമങ്ങാത്ത ഐക്യബോധം പ്രകടമാക്കപ്പെടുമ്പോഴും താഴെത്തട്ടിൽ ഇരു പാർട്ടി പ്രവർത്തകരും പരസ്പരം വർഗശത്രുക്കളെപ്പോലെ ഏറ്റുമുട്ടുന്നു. കോട്ടയം എം ജി സർവകലാശാലയിൽ എ ഐ എസ് എഫ് വനിതാ നേതാവിനെതിരെയുണ്ടായ അതിക്രമവും ഏറ്റവുമൊടുവിൽ പത്തനംതിട്ടയിലെ സി പി ഐ പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലലും വരെയായി അത് നീളുന്നു. പോലീസിന് പലയിടത്തും കാഴ്ചക്കാരുടെ റോളേ ഉള്ളൂ എന്നതാണ് ജനത്തെ ഭയചകിതരാക്കുന്നത്. മന്ത്രിമാരിൽ പലരെയും ജനത്തിന് നേരിട്ടനുഭവിക്കാൻ കഴിയുന്നില്ല. പൊതുമരാമത്ത് വകുപ്പിൽ മന്ത്രി മുഹമ്മദ് റിയാസ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുവെന്ന തോന്നലുണർത്താൻ അദ്ദേഹത്തിന്റെ ഓഫീസിലെ മാധ്യമവിഭാഗത്തിന് കഴിയുന്നുണ്ട്. രണ്ടാം പിണറായി സർക്കാരിന്റെ ഒരേയൊരു ലക്ഷ്യം കേരയിൽ കോർപ്പറേഷനും അതിനു കീഴിൽ പ്രഖ്യാപിച്ചിട്ടുള്ള തിരുവനന്തപുരം കാസർഗോഡ് സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതി നടപ്പാക്കിയെടുക്കലും മാത്രമാണെന്ന് തോന്നിപ്പോകുന്നുണ്ട്. ഇന്ന് ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെടുന്നതും ഈ പദ്ധതിയെക്കുറിച്ചാണ്. പദ്ധതിക്കെതിരെ ഇടതു സഹയാത്രികരായ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലും ആശങ്കാകുലമായ സംശയങ്ങളുയർത്തി നിൽപ്പാണ്. പക്ഷേ പദ്ധതി നടപ്പാക്കിയേ അടങ്ങൂ എന്ന വാശിയിൽ പൌരപ്രമുഖരുടെ യോഗം വിളിച്ച് മുഖ്യമന്ത്രി നേരിട്ട് വിശദീകരണം നടത്തുന്നു. അതും വിമർശനം ക്ഷണിച്ചുവരുത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ കണ്ണിൽ പൊതുജനമോ അതോ പൌരപ്രമുഖരോ മുഖ്യമെന്ന ചോദ്യം ഉയർന്നതാണ് കേരളയിലുമായി ബന്ധപ്പെട്ടുയരുന്ന രാഷ്ട്രീയ ചർച്ചകളിൽ ഉണ്ടായ മറ്റൊരു വഴിത്തിരിവ്. ചുരുക്കി പറഞ്ഞാൽ, പ്രതീക്ഷാ നിർഭരമായ മനസ്സുകളെ തളർത്തുന്ന തരത്തിൽ തുടർഭരണം സമൂഹമധ്യത്തിൽ എന്തോ കണ്ട് പകച്ചുനിൽപ്പാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാവില്ല.